പ്രൈസ് ദി ലോർഡ്. നമ്മളെ പരിശുദ്ധാത്മ നിറവ് അനിവാര്യമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നല്ലോ നമ്മളെ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ചില ആഴ്ചകളായി. അതിനോടനുബന്ധിച്ച് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അഥവാ ശുശ്രൂഷയിൽ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമുക്ക് ചിന്തിപ്പാനിടയായത്. അതിലെ അപ്പോസ്തല പൗലോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ വിവരിക്കുന്ന 8 കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനിയും ഇന്ന് തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്ന 10-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്പെട്ട പുസ്തകം 10-ാം അധ്യായത്തിലെ വിഷയത്തെക്കുറിച്ചാണ്. അവിടെ നാം കാണുന്നത് വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ കൊർന്നല്യോസ് കൈസരിയിലെ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. വിശേഷമായി ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്പെട്ട പുസ്തകം 8-ാം അധ്യായത്തിൽ ഷണ്ണൻ്റെ ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു. 9-ാം അധ്യായത്തിൽ ഡമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്താൽ പിടിക്കപ്പെട്ട ശൗലിനെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായ ഒരു മേലുദ്യോഗസ്ഥനായ കൊർന്നല്യോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം നമ്മൾ 10-ാം അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്, ഒന്നാമതായിട്ട് കൊർന്നല്യോസ് ഒരു ദർശനം കണ്ടു. തൻ്റെ ഷിമോൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ അടുക്കിലേക്ക് നീ ആളയച്ചവനെ വരുത്തി, അവനോട് അവനെ വീട്ടിലേക്ക് വരുത്തുക എന്നുള്ളൊരു ദർശനം കണ്ടു. നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യം, ആ ദൂതൻ തന്നെ അല്ലെങ്കിൽ ആ ദർശനത്തിൻ്റെ ആ ഭാഗം തന്നെ ഷിമോനും പ്രത്യക്ഷമായി അതെ ആ ദർശനം ലഭിക്കാനിടയായി എന്ന് കാണുവാൻ കഴിയും. 10-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കൊർന്നല്യോസിനുണ്ടായ ദൈവദൂതൻ്റെ ദർശനം കാണുവാനായിട്ട് കഴിയും. 9-ാം വാക്യം മുതൽ അതിൻ്റെ 16-ാം വാക്യം വരെ നമുക്ക് ആ ദർശനത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ പത്രോസിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ട് കഴിയും. പത്രോസിനെ അതുവരെയും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവിനെ നയിക്കുകയാണ് ആ ദർശനത്തിൽ കൂടി എന്ന് കാണുവാനായിട്ട് കഴിയും. അന്ന് യഹൂദന്മാരുടെ ഇടയിലും ഹല്ലേലൂയ സ്തോത്രം, ഈ ഉച്ചനീചത്വങ്ങൾ അഥവാ ജാതീയ വ്യത്യാസങ്ങൾ അന്ന് അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവവചനത്തിന് ജാതി വ്യത്യാസമോ വർണ്ണവർഗ വ്യത്യാസമോ ഇല്ല എന്ന പരിശുദ്ധാത്മാ വ്യക്തമായി അവിടെ ഒരു ദൂതും കൂടെ ഒരു സന്ദേശം കൂടെ പത്രോസിനെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, അത് ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഭാഷക്കാർക്കുള്ളതല്ല, സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നുള്ള പദമാണ് എഴുതിയിരിക്കുന്നത്. ഏവനും, അതിൽ യഹൂദനെന്നില്ല, ജാതി എന്നില്ല, പ്രൈസ് ദി ലോർഡ്, അതിൽ വർണ്ണവർഗ വ്യത്യാസമില്ല, ദാസനില്ല, സ്വതന്ത്രനില്ല, പണ്ഡിതനില്ല, പാവനില്ല, എല്ലാവർക്കും ഉള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ചൊരിഞ്ഞ രക്തത്താലുള്ള പാപമോചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അത് ആ അധ്യായത്തിലെ പരിശുദ്ധാത്മ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണെന്ന് കണ്ടിട്ട് കഴിയും. അങ്ങനെ ദർശനം പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം, പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കടന്നു എന്ന് അവനോട് ദൈവത്തിൻ്റെ വചനം അവനോട് പറയാനിടയായി തീർന്നു. പത്രോസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? 10-ാം അധ്യായം 34-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും, കേട്ടോ, അത് തന്നെയാണ് ആ ദർശനത്തിൽ കൂടി പത്രോസിന് വെളിപ്പെട്ടത്. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പത്രോസിനെ പഠിപ്പിച്ച ഒരു ദർശനത്തിൽ കൂടി പഠിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ പറഞ്ഞിട്ടാണ് മുഖവരിയോടുകൂടി സുവിശേഷം അവനോട് പറയുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവമക്കളെ, ഹല്ലേലൂയ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ ദൈവസഭയിൽ, ഹല്ലേലൂയ ദൈവത്തിന് മുഖപക്ഷമില്ല, നമുക്കും മുഖപക്ഷം പാടില്ല. പ്രൈസ് ദ ലോർഡ്. അതിൽ വലിപ്പം ചെറുപ്പം വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർണ്ണ വർഗ വ്യത്യാസമില്ല. പ്രൈസ് ദ ലോർഡ് ദൈവസഭയ്ക്കുള്ളതല്ല. ആരെങ്കിലും അതിന് മറുത്ത് ചിന്തിച്ചാൽ അല്ലെങ്കിൽ അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പത്രോസ് വചനം, ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ അവനോട് പറയുവാനിടയായിത്തുന്നു. ഒരു പദം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, നസ്രയനായ യേശുവിനെ, പത്രോസ് പ്രസംഗത്തപ്പം പറയുകയാണ്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദ ലോർഡ്. അവിടെ ഒരു പദം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാനത് വായിച്ചത്. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പ്രൈസ് ദ ലോർഡ്. എന്തിനു വേണ്ടിയാണ്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അവനോടുകൂടി ഇരുന്ന് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം. പ്രൈസ് ദ ലോർഡ്. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ, പ്രൈസ് ദ ലോർഡ്, ജഡാവതാരമെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന യേശു ക്രിസ്തുവിനെ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം ചെയ്തെടുക്കുവാൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു, ശക്തീകരിച്ചു, അഭിഷേകം ചെയ്തു എന്നാണ് പത്രോസ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കേവലം ബലഹീനരായ നാം, ഹല്ലേലൂയ, സ്തോത്രം, ജഡവാസികളായ നാം ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ, ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമില്ലയോ? പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, നിശ്ചയമായും വേണം. പ്രൈസ് ദ ലോർഡ്, നിശ്ചയമായും വേണം. അങ്ങനെ അവൻ വചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെമേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദ ലോർഡ്. നോക്കുക, നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, വിജാതീയനായ അല്ലെങ്കിൽ യഹൂദമതത്തിൽ പെടാത്ത ഒരുവൻ്റെ അരികിലേക്ക് ദൈവാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച പത്രോസ് അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവിടേക്ക് ശുശ്രൂഷിക്കുമ്പോൾ ആ വചനത്തോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. അവിടാണ്, അതാണ് നാം വായിച്ചു കേട്ടത്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പിന്നെ അവർക്ക് നിഷേധിക്കാനൊക്കത്തില്ല. കാരണം ആ വചന കേവലം വാക്കുകളിൽ കൊണ്ട് ഒതുങ്ങുക അല്ലായിരുന്നു, മറിച്ച് പരിശുദ്ധാത്മാവോടുകൂടിയാണ് ആ വചനം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. 45-ാം വാക്യം, അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അഥവാ വചനത്തോടൊപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഹലിൽ ആത്താണ് ജനഹൃദയങ്ങളിലേക്ക് ശക്തമായിട്ട് ക്രിയ ചെയ്യുകയും മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും ചെയ്യുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവർക്ക് അത്ഭുതം തോന്നി, അതിശയം തോന്നി. അവരെന്തു പറഞ്ഞു? നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ 10-ാം അധ്യായത്തിലെ വിഷയം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തോടൊപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അഥവാ ആ വചനത്തോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയും പരിശുദ്ധാത്മ നിയോഗവും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും ഇല്ല എങ്കിൽ ആ വചനം കേവലം ബുദ്ധി കൊണ്ടുള്ള വാക്കുകൾ മാത്രമായിരിക്കും, അത് നിർജ്ജീവമായിരിക്കും. അപ്പോൾ വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണേണ്ടത് കഴിയുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിശേഷ ഘടകമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ് 11-ാം അധ്യായത്തിലെ പ്രധാനമായ ചിന്താവിഷയം. പ്രൈസ് ദ ലോർഡ്. 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 10-ാം അധ്യായത്തിലുണ്ടായ ആ അത്ഭുതകരമായ വിടുതൽ, അനേകരെ വിശ്വസിച്ചു സ്നാനമേറ്റതുകൊണ്ട് വലിയ പ്രതികൂലത്തിലേക്ക് പോകാനിടയായിത്തീർന്നു. അതവിടെ സാധാരണഗതിയാണ്. പത്രോസ് യെരുശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാരൻ അവനോട് വാദിച്ചു, 11:2. കാരണം യഹൂദനല്ലാത്തവരിടത്ത് പോയി വചനമറിയിച്ചു, അവർ വിശ്വാസത്തിലേക്ക് വന്നു, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായി, അവർ സ്നാനപ്പെട്ടപ്പോൾ പരിച്ഛേദനക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ പത്രോസിനൊപ്പം അവിടെ വാദിക്കുവാനായിട്ടിടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വാദിച്ച് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം, പത്രോസിനോട് അവർ വാദിക്കുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് 11:ത്തിൻ്റെ പ്രാരംഭഭാഗങ്ങളിൽ വിവരിപ്പാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അതിനുശേഷം അവർ വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തെങ്കിലും പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആര്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. നോക്കുക, ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മറുപടിയാണ് അവിടോട്ട് ശിമോൻ പത്രോസ് കൊടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ നിയോഗമാണിത്, അത് ദൈവത്തെ തടുപ്പാൻ നമുക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അവരുടെ നാവിനെ അടയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് 19-ാം വാക്യം മുതൽ നമ്മൾ കാണുമ്പോൾ കാണുന്ന ഒരു സംഗതി, ഒരു സംഭവം, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുർപ്പോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം പരക്കുവാനിടയായി തീർന്നു. ആ ചില പ്രദേശങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവർ ഒടുവിൽ അന്ത്യോക്യയിൽ ചെന്നു. അപ്പോൾ യഹൂദന്മാരല്ലാതെ യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അങ്ങനെ വലിയൊരു കൂട്ടം വിശ്വസിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയിത്തീർന്നു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവിടെ ചെന്ന് അവിടെ നടന്ന ആത്മീയ ഉണർവെന്ന് കാണുന്നതിന് വേണ്ടി അന്ത്യോക്യയിലേക്ക് ബർന്നബാസിനെ അതേ അപ്പോസ്തലന്മാർ പറഞ്ഞയച്ചു. അതാണ് ആ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഇനി 24-ാം വാക്യം, 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ആ ബർന്നബാസിനെ കുറിച്ച് പറയുകയാണ്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നോക്കുക, അപ്പോസ്തലന്മാർ ഒരുവനെ ദൈവസഭയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഒരു നടത്തിപ്പ് കാണുന്നതിന് വേണ്ടി നിയോഗിച്ച് അയക്കുമ്പോഴുള്ള യോഗ്യതയോട് എഴുതിയിരിക്കുന്നത് അവൻ നല്ല മനുഷ്യൻ, നല്ല കാര്യം തന്നെ. അടുത്തത് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. പഠിപ്പുള്ളവനെ അയച്ചെന്ന് അല്ല എഴുതിയിരിക്കുന്നത്. പഠിപ്പുള്ളവരെ ആവശ്യമാണ്, നിശ്ചയമായും പഠിപ്പ് ആവശ്യമാണ്. ഡിഗ്രി ഉള്ളവരെ നല്ല എഴുതിയിരിക്കുന്നത്, പണക്കാരനെ നല്ല എഴുതിയിരിക്കുന്നത്, നല്ല കുലമഹിമയുള്ളവരെ നല്ല എഴുതിയിരിക്കുന്നത്, നല്ല ജ്ഞാനിയെ നല്ല എഴുതിയിരിക്കുന്നത്, വാക്സാമർത്ഥ്യമുള്ളവനെ എന്നല്ല എഴുതിയിരിക്കുന്നത്. മറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരുവനെ അവിടേക്ക് അയച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിറവ് ആവശ്യമല്ലയോ? ഏത് ശുശ്രൂഷയ്ക്കും, ഏത് ദൈവിക ശുശ്രൂഷയ്ക്കും, അതൊരു സ്ഥലം കാണാൻ പോയാലും, ഒരു സഭയുടെ കാര്യം കാണാൻ പോയാലും, ഒരു ശുശ്രൂഷയിലേക്ക് പോയാലും, ഒരു ദർശനം കണ്ടു പോയാലും, എവിടെ പോയാലും പരിശുദ്ധാത്മാവിന് നിറവ് ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് അത്യന്താപേക്ഷിതമാണ്. അവിടെ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം, അവൻ അവിടെ ചെന്നു. അവൻ ശൗലിനെ വളരെ പുരുഷാരം അവിടെ ചെന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അടുത്ത ഒരു വാക്യം കൂടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 26-ാം വാക്യം, 11:26. അവർ ഒരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, ക്രിസ്ത്യാനികൾ എന്നുള്ള പേര്. ആദ്യമുണ്ടായ സ്ഥലം അന്ത്യോക്യയിലാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ എന്നുള്ള വാക്കല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അനുയായികളെന്നുള്ള ആശയത്തിൽ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ ഒരു സംഘടനയെന്നോ ഒരു ഡിനോമിനേഷൻ എന്നുള്ള അല്ല അവിടെ ആശയം. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. യഹൂദ പശ്ചാത്തലത്തിലും ജാതി പശ്ചാത്തലത്തിലും ജീവിച്ചവരായിരുന്നു ഇവിടെ ഉള്ളത്. വേദപുസ്തകത്തിൽ മൂന്നേ മൂന്ന് കൂട്ടരേ ഉള്ളൂ. ഒന്ന് യഹൂദൻ, രണ്ട് യവനൻ, മൂന്ന് ദൈവസഭ അഥവാ ക്രിസ്ത്യാനി. പ്രൈസ് ദ ലോർഡ്. എഗെയിൻ ശ്രദ്ധിക്കണേ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്തീയ സമുദായത്തെ അല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അഥവാ ദൈവസഭയെന്നുള്ളതാണ്. അതിൽ സഭയിലെ സംഘടനയിലെ വ്യത്യാസമില്ല, ഒന്നുമില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. പ്രൈസ് ദ ലോർഡ്. ഇനി യഹൂദൻ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം. ഇനി വേദപുസ്തക ഭാഷയിൽ യവനൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹൂദനല്ലാത്ത സകല ജാതികളും അതിലുൾപ്പെടും. അപ്പോൾ ഒന്നുകിൽ യഹൂദൻ അല്ലെങ്കിൽ യവനൻ. ഇനിയും ഇതിൽ രണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ. പ്രൈസ് ദ ലോർഡ്. അല്ലെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. അവർക്ക് ആദ്യം പേരുണ്ടായത് അന്ത്യോക്യയിൽ വെച്ചാണ്. പ്രൈസ് ദ ലോർഡ്. അന്ത്യോക്യയിലുണ്ടായ സംഭവം എന്താണ്? അന്ത്യോക്യയിലുണ്ടായ സംഭവം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ശുശ്രൂഷയുണ്ടായി. അവിടെ 21-ാം വാക്യം, കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതാണ് അന്ത്യോക്യയിൽ നടന്ന ഏറ്റവും വലിയ സംഭവം. ആ സംഭവത്തോടുള്ള ബന്ധത്തിലാണ് പ്രൈസ് ദ ലോർഡ് ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് ആദ്യമുണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സവിശേഷ ഘടകമാണ് പരിശുദ്ധാത്മാവ് എന്ന് കാണുവാനായിട്ട് കഴിയും. അതാണ് 11-ാം അധ്യായത്തിലെ വിഷയം. ഇനി 12-ാം അധ്യായത്തിലെ വിഷയം കൂടെ ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് വിടുവിക്കുന്നവനുമാണ്, പരിശുദ്ധാത്മാവെ ശിക്ഷിക്കുന്നവനുമാണ്. അതാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹെരോദാവ് രാജാവിനെ പറഞ്ഞാണ് തുടങ്ങുന്നത്. 12-ാം അധ്യായം 1-ാം വാക്യം, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അങ്ങനെ അതിനുശേഷം പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ കാരാഗ്രഹത്തിലേക്ക് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. സൂര്യൻ അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ കൈ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അപ്പം കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന്, കാരാഗ്രഹത്തിൻ്റെ ചങ്ങല അല്ലേ, കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കിടക്കുന്ന പത്രോസിൻ്റെ ചങ്ങലയെ പൊട്ടിച്ച്, ചങ്ങല കാരാഗ്രഹത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയേറിയ ശുശ്രൂഷയാണ് 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. അതിനെ ആ ശുശ്രൂഷയ്ക്ക് അതിനെ സഹായമായ ഏറ്റവും ശക്തമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ 5-ാം വാക്യമാണ്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനൊരു ആത്മീയ ദൂത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥനയിൽ തകരാത്ത, പ്രാർത്ഥനയിൽ അഴിയാത്ത, പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സ്തോത്രം തുറക്കാത്ത ഒരു ബന്ധനം ശത്രുവിന് ബന്ധിക്കുവാനായിട്ട് കഴിയുകയില്ല. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. പ്രൈസ് ദ ലോർഡ്. ആ പ്രാർത്ഥനയിലേക്ക്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നാം നിയോഗിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിയും, കോട്ടകൾ തകരും, അന്യായ ശക്തികൾ തകർന്നു മാറുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിടുവിക്കുന്നവനാണ് എന്ന് 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ കാണുന്നു. ഹല്ലേലൂയ ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തെ, ഹല്ലേലൂയ ഹെരോദാവ് കിട്ടിയ ചങ്ങലയെ പൊട്ടിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇനി അതിൻ്റെ അവസാന ഖണ്ഡിയിൽ എഴുതിയിരിക്കുന്നത് അതേ ഹെരോദ രാജാവിൻ്റെ ഒരു അന്ത്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ സോര്യരുടെയും, 20-ാം വാക്യം, സീദോന്യരുടെയും നേരെ കുർത്തിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്ത് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്നു, രാജാവിനെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിൻ്റെ വശത്താക്കി സന്ധിക്കാൻ അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗിച്ചു. ഇതൊരു മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമത്രേ എന്ന് ജനമാർത്തു. ഹെരോദാവിനെ ജനം ഉയർത്തുകയാണ്. എല്ലാവരുടെയും ആദരിക്കപ്പെട്ട വ്യക്തിയായിട്ട് ഹെരോദാവ് ഉയരുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 23 വാക്യം, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ഒരു മനുഷ്യ ശരീരത്തിലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിധത്തിലുള്ള മരണമാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും പ്രാണനെ വിട്ട് കഴിഞ്ഞിട്ടാണ് ശരീരത്തിൽ കൃമി പിടിക്കുന്നത്. അതാണ് സയൻസ് പറയുന്നത്, അതാണ് ശാസ്ത്രം, അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കാണുന്നത് അവൻ ദൂതനൊന്ന് അടിച്ചപ്പോൾ അവൻ കൃമിക്കിരയായി, അവന് പ്രാണനെ വിടുവാനായിട്ടിടയായി തീർന്നു. നോക്കുക, ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഒരു മനുഷ്യനെ ബന്ധനത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതിൻ്റെ അവസാന പാരഗ്രാഫിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ എല്ലാവരും ഉയർത്തുന്ന ഒരു മനുഷ്യനുണ്ട്. അന്ത്യം രണ്ടും വ്യത്യസ്തമായിരുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒരു കൂട്ടം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കാരാഗ്രഹം തുറന്ന് ചങ്ങല അഴിഞ്ഞവൻ പുറത്തു വന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ജനമെല്ലാം ആദരിക്കുകയും ഹല്ലേലൂയ സ്തോത്രം, അത് ജയഘോഷവും ജയാരവും മുഴക്കി അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ആ രാജാവിത കൃമിക്കരയായി പ്രാണനെ വിടുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ശക്തി? രാജാവിലോ പരിശുദ്ധാത്മാവിലോ? എവിടെയാണ് ശക്തി? ആരവത്തിലോ പ്രാർത്ഥനയിലോ? പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ശക്തി? ഹല്ലേലൂയ സ്തോത്രം, ദൈവപരിശുദ്ധാത്മാവ് ഇറങ്ങുന്നിടത്താണ് ശക്തി. ആ ശക്തിയുടെ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് വിടുവിക്കുന്നവനുമാണ്, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശിക്ഷിക്കുന്നവനുമാണ്. അതാണ് 12-ാമത്തെ വിഷയം. 3 കാര്യം ഇന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. 10, 11, 12 അധ്യായങ്ങൾ കൂടെ 1-10 അധ്യായത്തിൽ വിവരിക്കുന്നത് വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. 11-ാമത്തെ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിശേഷ ഘടകമാണ് പരിശുദ്ധാത്മാവ്. 12-ാമത്തെ അധ്യായത്തിലെ വിഷയം പരിശുദ്ധാത്മാവ് വിടുവിക്കുന്നവനുമാണ്, പരിശുദ്ധാത്മാവ് ശിക്ഷിക്കുന്നവനുമാണ്. തുടർന്നും അനേക കാര്യങ്ങളുണ്ട്, സാവകാശമായിട്ട് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗാഡ് ബ്ലെസ് യു ഓൾ.